You're with SBS Radio. Find more great stories in your language at sbs.com.au.
ദൈനംദിന ജീവിതത്തിന്റെ പകുതിയിലേറെ സമയവും ഫേസ്ബുക്കിൽ ചിലവഴിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്തിനും ഏതിനും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുകയും അതിലൂടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും പങ്കുവയ്ക്കുകയുമാണ് ചിലരെങ്കിൽ, മറ്റു ചിലർ സ്വകാര്യ വിവരങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുവാനും സൗഹൃദ വലയം വികസിപ്പിക്കുവാനുമാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കാറ്. രാവിലെ ഉണരുമ്പോൾ കിടക്കയിൽ നിന്ന് ആരംഭിക്കുന്ന ഫേസ്ബുക്ക് ഉപയോഗം ദിവസം മുഴുവൻ നീണ്ട് രാത്രി വൈകിയും കിടക്കയിൽ തന്നെയാണ് അവസാനിക്കുക. അവസാനിക്കുകയല്ല, വിശ്രമം കൊടുക്കുക എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഫേസ്ബുക്കിന്റെ ഡാറ്റ ചോർച്ചയും സ്വകാര്യതാ പ്രശ്നവും ഒന്നും ഇത്തരക്കാരെ ബാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. എന്നാൽ ഫേസ്ബുക്ക് അതിന്റെ ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ കേംബ്രിഡ്ജ് അനാലിറ്റിക്കയ്ക്ക് ചോർത്തി എന്ന സംഭവം വിവാദമായതോടെ നിരവധി പേരാണ് ഫേസ്ബുക്ക് ഉപയോഗം കുറച്ചത്. ദ ഡിജിറ്റൽ എഡ്ജ് എന്ന മാർക്കറ്റ് റിസർച്ച് കമ്പനി 944 പേരിൽ നടത്തിയ സർവേയുടെ ഫലം പുറത്തു വന്നപ്പോൾ 5-ൽ 1 ഫേസ്ബുക്കിന്റെ സെറ്റിംഗ്സിൽ മാറ്റം വരുത്തിയതായി കണ്ടെത്തി. മാത്രമല്ല 3% പേർ ഇതേ തുടർന്ന് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയും നിഷ്ക്രിയമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഫേസ്ബുക്ക് ഡാറ്റ ചോർച്ച വിഷയം വാർത്തകളിൽ നിറയുന്നതിന് മുൻപേ തന്നെ ഫേസ്ബുക്ക് ഉപയോഗം പാടെ വെട്ടിക്കുറച്ച ഓസ്ട്രേലിയൻ മലയാളികളുമുണ്ട്. പല കാരണങ്ങളാണ് ഇതിനെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരിൽ കുറച്ചുപേരുടെ അഭിപ്രായം തേടുകയാണ് SBS മലയാളം. ഫേസ്ബുക്ക് ഉപയോഗം വർദ്ധിച്ചതോടെ സ്വന്തം ആവശ്യങ്ങൾക്കായി സമയം കുറഞ്ഞതാണ് താൽക്കാലികമായി ഫേസ്ബുക്ക് ഉപയോഗം നിർത്തിവെക്കാൻ ദീപ്തി നിർമ്മലയെ പ്രേരിപ്പിച്ചത്.
ഞാൻ ഫേസ്ബുക്ക് ഒത്തിരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ കൂടെ. നിർത്തിയെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നില്ല, കാരണം ഞാൻ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ടെമ്പററി ആയിട്ടൊന്നും ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വെച്ച് അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു. ഇപ്പൊ 3 മാസത്തോളമായി ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്ക് നോക്കിയിട്ട്. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഒരു ഹോളിഡേസ് ഒക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോ ഒരു ബ്രേക്ക് ആയിരുന്നു ഫേസ്ബുക്കിനോട്. പിന്നെ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ ന്യൂസ് ഫീഡൊക്കെ ഇങ്ങനെ നോക്കി പോകുമ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. സത്യം പറഞ്ഞാ ഞാൻ എപ്പോഴും ഫേസ്ബുക്ക് എടുക്കുമ്പോൾ വിചാരിക്കും ഓ അധികം സമയം പോകത്തില്ല, ഒരു 5-10 മിനിറ്റ് ഒക്കെ നോക്കാം. പക്ഷെ ഇരുന്ന് എഴുന്നേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് റിയലൈസ് ചെയ്യുന്ന ചിലപ്പോൾ അത് 1/2 നമ്മൾ ചിലപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഇരുന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ 1 ഫേസ്ബുക്കിൽ ഇരുന്നിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ തന്നെ വന്നപ്പോഴത്തേക്കും അത് വേറെ പല കാര്യങ്ങളും ചിലപ്പം എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പുറകോട്ട് പോകാൻ തുടങ്ങി. അതങ്ങനെ ശ്രദ്ധിച്ചു, കാരണം ഒരു ഹോളിഡേ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എക്സ്ട്രായും ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടായപ്പോഴത്തേക്കും അങ്ങനെയാണ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തത്. പിന്നെ ഞാൻ ഈ ആപ്പും അൺഇൻസ്റ്റാൾ ചെയ്ത്, അപ്പൊ പിന്നെ നമ്മൾ പെട്ടെന്ന് ഒരു ടെംപ്ടേഷൻ ഒഴിവാക്കാം എന്നുള്ള ഒരു രീതിയിൽ ഞാൻ അങ്ങ് ആപ്പും അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു ആഴ്ചത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തു. പിന്നെ കുറെ കൂടി എനിക്ക് സമയമുള്ളത് പോലെ തോന്നുന്നു ഇപ്പം ഓരോ ദിവസത്തിലും. ഇപ്പൊ 3 മാസത്തോളമായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ കയറിയിട്ടേ ഇല്ല തിരിച്ച്. പക്ഷെ മിസ് ചെയ്യുന്നൊന്നും ഇല്ല ഫേസ്ബുക്ക്. പിന്നെ എനിക്ക് തിരിച്ച് എപ്പോഴെങ്കിലും ഫ്രീ ഒക്കെ ആവുമ്പോ തിരിച്ച് കയറണം എന്നുള്ള ഒരു താല്പര്യം മനസ്സിലില്ലാതില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ രീതിയിൽ അങ്ങ് പോട്ടേന്ന് വെച്ച് നിൽക്കുന്നു.
സ്ഥിരം ഉപഭോക്താവായിരുന്നിട്ടും FBയിൽ നിന്ന് മാറി നിൽക്കാൻ ദീപ്തി കണ്ടെത്തിയ മാർഗം ഇതായിരുന്നു.
സ്റ്റെപ്സ് ഞാൻ അത് ഒരു സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ള രീതിയിലാണ് ഞാനത് ചെയ്തത്. കാരണം ഇപ്പൊ എനിക്ക് തന്നെ അറിയാം, നോട്ടിഫിക്കേഷൻ കണ്ടാൽ ഞാൻ ടെംപ്റ്റഡ് ആകും അത് ഓൺ ആക്കാൻ എനിക്കറിയാം. അപ്പം അങ്ങനെ ഞാൻ ഓർത്ത് നോട്ടിഫിക്കേഷൻ ഓൺ ഓഫ് ആക്കി നോക്കാം. പിന്നെ ഈ നമ്മള് ഫോൺ എടുക്കുമ്പോഴത്തേക്കും നമ്മള് F എന്നുള്ള ഒരു ഐക്കൺ ആപ്പ് കാണുമ്പോൾ തന്നെ നമ്മള് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അങ്ങ് ഇപ്പോഴും നമ്മൾ എന്നും അത് യൂസ്ഡ് ആയി പോകുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു തോന്നല് തോന്നും. അതുകൊണ്ടാണ് ഞാൻ അത് അൺഇൻസ്റ്റാള് ചെയ്തിട്ട് അപ്പൊ ഞാൻ അങ്ങനെ അതിലോട്ട് കാണുന്നില്ലല്ലോ. ഫേസ്ബുക്ക് ഇപ്പൊ കാണാതായി. അപ്പൊ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അത് എന്റെ മനസ്സിലേ ഇല്ല, അതിൽ തിരിച്ചു കയറണമെന്നും എനിക്ക് അങ്ങനെ ഒരു കാര്യങ്ങള് തോന്നിയില്ല. ഇപ്പൊ ഈ 3 ബ്രേക്ക് ശരിക്കും കുറച്ച് കൂടുതൽ സമയം, ഇപ്പൊ ഞാൻ കുഞ്ഞുങ്ങളോട് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നു, എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഒരു ദിവസത്തിൽ ഇച്ചിരി കൂടുതൽ സമയം കിട്ടിയ പോലെ എനിക്ക് തോന്നിയത്.
ക്രിയാത്മകമായ കാര്യങ്ങൾക്കായി സമയം കണ്ടെത്താൻ ദീപ്തി ഫേസ്ബുക്ക് ഉപയോഗം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ചെയ്തതെങ്കിൽ ഒരിക്കൽ പോലും ഫേസ്ബുക്ക് ഉപഭോക്താവാകാൻ ശ്രമിക്കാത്തയാളാണ് മായ റോയ്.
ഒരിക്കലും എനിക്ക് അങ്ങനെ ഉപയോഗിക്കണമെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഞാൻ എനിക്ക് കൂടുതൽ എന്റെ സമയം കൂടുതൽ എന്റെ ഫാമിലിക്ക് വേണ്ടി അങ്ങനെ ചെലവഴിക്കുക എന്നുള്ളതും പിന്നെ ഫോൺ വിളിച്ച് സാധാരണ ഫ്രണ്ട്സിനോട് സംസാരിക്കുക എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയോട് ഒരിക്കലും ഒരു താല്പര്യം തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല. വാർത്തകൾ വായിക്കാറുണ്ട്. അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ സംസാരങ്ങൾ വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനെങ്ങനെ അവരോടൊക്കെ ചോദിക്കാറ്, വെറുതെ നമ്മുടെ സമയം കുറച്ച് വെറുതെ അതിനുവേണ്ടി വേസ്റ്റ് ചെയ്യുമല്ലേ എന്നാണ് ഞാൻ ചോദിക്കാറുള്ളത്. കാരണം നമുക്ക് വാർത്തകൾ അറിയാനും കാര്യങ്ങൾ അറിയാനും ശരിയാണ്, ഫ്രണ്ട്സിനോട് നമുക്ക് കുറച്ച് മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ ഇത് പറ്റുമെങ്കിലും നമ്മളുടെ സമയം അതിനുവേണ്ടി വെറുതെ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ എന്താ പറയാ, ഒരു ഗ്രൂപ്പിൽ ചെന്നിരിക്കുമ്പോൾ അങ്ങനെ തുടങ്ങണം എന്നൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല.
ഈ വർഷം ആദ്യമാണ് ഫേസ്ബുക്ക് കേംബ്രിഡ്ജ് അനലിറ്റിക്കയ്ക്ക് ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയത് സംബന്ധിച്ച വിവാദങ്ങൾ കത്തിപ്പടർന്നത്. ലോകത്താകമാനം 50 മില്യൺ ആളുകളുടെ സ്വകാര്യ വിവരങ്ങളാണ് ഇതുവഴി ചോർന്നതായി പറയപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ മാത്രം ഏതാണ്ട് 3 മില്യൺ ആളുകളുടെയും. മുൻപേ സൂചിപ്പിച്ചതുപോലെ ഇതോടെ 3% ആളുകൾ അവരുടെ ഫേസ്ബുക്ക് അക്കൌണ്ട് ഡിലീറ്റ് ചെയ്തു. എന്നാൽ ഇതിനും മുൻപേ ഏതാണ്ട് 1 വർഷത്തോളമായി ഫേസ്ബുക്ക് അക്കൌണ്ട് ഡിലീറ്റ് ചെയ്ത വ്യക്തിയാണ് ശുഭ ഭരത്. വാട്സ്ആപ്പ് എന്ന മറ്റൊരു സമൂഹ മാധ്യമത്തിന്റെ വരവോടെയാണ് പൂർണ്ണമായും ഫേസ്ബുക്ക് അക്കൌണ്ട് ഡിലീറ്റ് ചെയ്യാൻ ശുഭ ഭരതിനെ പ്രേരിപ്പിച്ചത്.
ഞാന് കഴിഞ്ഞ ജൂൺ മാസത്തിലാന്ന് തോന്നണോ, ഏകദേശം എനിക്ക് ഓർമ്മയില്ല. അതായത് നമുക്ക് ഇപ്പൊ വാട്സാപ്പ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഓൾറെഡി ഫോണിൽ കൂടെ നമുക്ക് ബന്ധപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ഇപ്പൊ ജോലിയിലൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സ് എങ്കിൽ നമുക്ക് അവര് വിളിച്ച് പറയാൻ പറ്റാത്തതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം. ടെക്സ്റ്റ് മെസ്സേജിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വാട്സാപ്പ് ഈസിയാണ്. അപ്പൊ അതേപോലെ ഇപ്പൊ നമുക്ക് ഫോട്ടോ ഷെയർ ചെയ്യണമെങ്കിലോ അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വാട്സാപ്പ് ഇപ്പൊ വളരെ ഇതാ. നമുക്കിപ്പോ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ കൂടെ അതിൽ വോയിസ് റെക്കോർഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്ത് കുറച്ചും കൂടെ ഹാൻഡി ആയിട്ട് തോന്നി. പണ്ട് ഞാൻ ഓർക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണല്ലോ നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിരുന്നു ഫേസ്ബുക്ക് നല്ല ഇതാണ്, അത് ട്രൈ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പൊ നല്ല രസമായിരുന്നു, കാരണം പരിചയം നമ്മുടെ പഴയ ഫ്രണ്ട്സുകളെയൊക്കെ നമുക്ക് കിട്ടി. നമ്മളെ കാരണം എന്താ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ തോന്നിയത്, ശരിക്കും പറഞ്ഞാൽ ഫോണിൽ നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുമ്പോ രാവിലെ ആകുമ്പോഴേക്കും കാണാം ഫേസ്ബുക്ക് അറിയാതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയ കൊറേ പേരുടെ നമ്മുടെ ഫ്രണ്ട്സുകളുടെ എല്ലാം ഫോട്ടോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതേപോലെ ഓരോ കാര്യങ്ങളുണ്ടാവും. അതേപോലെ വാട്സാപ്പ് നോക്കിക്കഴിയുമ്പോ കുറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചു, കാരണം റിയലി നമുക്ക് ശരിക്കും എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് നമുക്ക് പറയണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ ഫോൺ വിളിച്ച് ചെയ്യുന്ന പോലെ നമുക്ക് വാട്സാപ്പ് ഓക്കെ. ഇപ്പൊ ഫേസ്ബുക്കിൽ നമ്മൾ മെസ്സഞ്ചറിലാണ് പോകേണ്ടത് അതിനെ. അപ്പോ ശരിക്കും പറഞ്ഞ ഒരു ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. ഇതിലും കുറെ വന്നിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് റിക്വസ്റ്റ്, അതേപോലെ ഇവരുടെ ഓരോ ഇത് ഒരുപാട് ഇത്, അത് പോയി നമ്മൾ ഡിലീറ്റ് ചെയ്യണം. എനിക്ക് തോന്നി കൊറേ ആളുകൾ ഇപ്പൊ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയിരിക്കാം എല്ലാം. നമ്മളൊരു ഒരു എന്താ പറയാ, ഒരു പൊങ്ങച്ചത്തിന്റെ മീഡിയ കൂടെയാണോ ഫേസ്ബുക്ക് എന്ന് ഒരു തോന്നൽ തോന്നി. കാരണം പേഴ്സണലി ഉള്ള ആളുകൾക്ക് ഇപ്പൊ അതായത് ഇപ്പൊ ഒരു കമ്പനി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെങ്കിൽ ഞാൻ അതിന്റെ ഒരു പേജ് ഓപ്പൺ ചെയ്ത് ഷെയർ ചെയ്യുമ്പോൾ അത് എന്റെ ബിസിനസ് ഞാൻ സ്പ്രെഡ് ചെയ്യുന്ന പോലെ അവർക്ക് ഉപകാരമാണ്. അല്ലാത്തവർക്ക് എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായത്തിൽ, അപ്പൊ ഞാൻ നമ്മുടെ പ്രൈവസിയിൽ ഇപ്പൊ നമ്മളൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മള് ശരിക്കും അത് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും വന്ന് നമ്മുടെ അക്കൗണ്ട് നോക്കാം എന്നുള്ള ഒരു ഇതാണ് ഫേസ്ബുക്കില്. എനിക്കത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം.
അതേസമയം ഒരിക്കൽ പോലും ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടില്ലാത്ത മറ്റൊരാളാണ് വേണു നായർ. IT മേഖലയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫേസ്ബുക്കിന്റെ സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഒരിക്കൽ പോലും ഫേസ്ബുക്ക് ഉപഭോക്താവാകാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തതെന്ന് വേണു പറയുന്നു.
എനിക്ക് സൽവിക്ക് അറിയാവുന്ന പോലെ ഞാൻ വർക്ക് ചെയ്യുന്നത് IT-യിലാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒരുപക്ഷെ പബ്ലിക്കിനേക്കാൾ കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരാളായിരിക്കണം IT വർക്ക് ചെയ്യുന്ന ആള്. അപ്പോ എനിക്കറിയത്തില്ല സൽവിക്ക് ഓർക്കുന്നുണ്ടോന്ന്, പഴയൊരു സിസ്റ്റം നമുക്കുണ്ടായിരുന്നു, ഒരു ഫേസ്ബുക്ക് പോലെയല്ല, ഫേസ്ബുക്ക് അതുപോലെ ഒരു കൂട്ടായ്മ എന്നൊക്കെ പറയാമെന്ന് ഓർക്കൂട്ട് എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു നേരത്തെ. അപ്പൊ ഞാനൊക്കെ അതിന്റെ ഭാഗമായിരുന്നു ഒരു കാലത്ത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ സമയം കണ്ടമാനം എടുക്കുന്ന ഒന്നാണ് ഫേസ്ബുക്ക് പോലൊന്ന്. കാരണം നമ്മൾ ലൈവായിട്ടും ചെയ്യണമെങ്കിൽ, ലൈവായിട്ട് നിൽക്കണമെങ്കിൽ വളരെയധികം സമയം നമ്മൾ ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. പിന്നെ രണ്ട്, ഈ സമയം ചെലവഴിക്കുന്നതിൽ നമുക്ക് തെറ്റില്ല, സമയം ചെലവഴിക്കുന്ന നല്ല കാര്യമാണ്. പക്ഷെ അതിൽ പ്രധാന ചോദ്യം, ഇസ് ഇറ്റ് വർത്ത്, ഈ സമയം നമ്മൾ ചെലവഴിക്കുന്ന സമയം നമുക്ക് ഗുണമുള്ളതാണോ, പ്രയോജനപ്രദമാണോ, നമുക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെയോ ഏതെങ്കിലും രീതിയിൽ അതിന് പ്രയോജനപ്രദമാണോ. അപ്പോ ഇതുവരെ കണ്ടുവരുന്നത്, പൊതുവെ കണ്ടുവരുന്നത് നല്ല ആൾക്കാരെ ശരിക്കും ബിസിനസ്സിനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന വളരെ നല്ല കാര്യമാണ്. എനിക്കത് ഫേസ്ബുക്ക് ബിസിനസ് ഉപയോഗിക്കാൻ എനിക്ക് ബിസിനസ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനും ഫേസ്ബുക്ക് ഉപയോഗിച്ചേനെ. അല്ലാതെ മറ്റേതെങ്കിലും പേഴ്സണൽ ആവശ്യങ്ങൾക്ക്, അതായത് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ്, അതല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ഒരു ലോകവുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് ഒരു സംശയമുണ്ട്. ഓരോ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കണ്ട ഒരു പ്രശ്നങ്ങളൊക്കെ മിക്കവാറും ഐ ടിയിലെ ആൾക്കാർക്ക് നേരത്തെ തന്നെ അറിയാവുന്നതായിരുന്നു ഞാൻ കരുതുന്നു. ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡാറ്റ, ഈവൻ ഫേസ്ബുക്ക് വേണമെന്നില്ല, സ്മാർട്ട് ഫോൺ ഇങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻസ് പൊതുവെ ഷെയർ ചെയ്യപ്പെടുക, അത് നമ്മൾ അറിയത്തില്ലാത്ത വളരെയധികം ആൾക്കാരുടെ കയ്യിലെത്തുക, ഇതൊക്കെ എത്രത്തോളം സേഫാണ്, പിന്നെ എത്രത്തോളം വേണം. നമുക്കിപ്പോൾ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു സിനിമാ താരത്തിനോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരത്തിനോ ഒക്കെ ചിലപ്പോൾ വേണമായിരിക്കും, പക്ഷേ ഒരു സാധാരണ മനുഷ്യനോ അല്ലെങ്കിൽ എത്രത്തോളം അത് വേണം എന്നുള്ള ഒരു ചോദ്യമാണ്. നല്ല കാര്യമാണ്, അതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല ഫേസ്ബുക്ക്, പക്ഷേ അത് നമ്മൾ എത്രത്തോളം അതിൻ്റെ ആവശ്യമുണ്ട് എന്ന ചോദ്യം എനിക്ക് ആൻസർ ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഒരു പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഫേസ്ബുക്കിന്റെ നല്ല വശങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും സ്വകാര്യതയ്ക്കാണ് വേണു മുൻതൂക്കം കൊടുക്കുന്നത്. ഇതേ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ നിർജീവമായ ആളാണ് സിജി ഗോവിന്ദൻ.
പ്രധാനമായിട്ടും എന്റെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മള് നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, അതുപോലെ ഫാമിലി കാര്യങ്ങൾ, ഇതെല്ലാം ഫേസ്ബുക്കിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ പലതരത്തിലും നമ്മളെ മറ്റുള്ളവർ ഉപയോഗിക്കാനും നമ്മളെ ടാർഗറ്റ് ചെയ്യാനും ഉള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ് കേംബ്രിഡ്ജ് അനലിറ്റിക്ക സ്കാൻഡൽ. അതുപോലെ നമ്മളുടെ സ്വകാര്യമായിട്ടുള്ള പല കാര്യങ്ങളും ഇൻഫർമേഷനും വെച്ചിട്ട് വാണിജ്യപരമായിട്ടും പല രീതിയിൽ നമ്മളെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പെടാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും കുറച്ച് പ്രൊട്ടക്റ്റീവ് ആയതുകൊണ്ടുമാണ് ഞാൻ അതിൽ തീരെ ആക്റ്റീവ് അല്ലാത്തത്. പിന്നെ അക്കൗണ്ട് എടുക്കാൻ കാരണം എനിക്ക് ഒരു നിവൃത്തി ഇല്ലാതിരുന്ന ആ സമയത്ത് ഞാൻ എടുത്തത്. ഞാനൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ എനിക്ക് മെമ്പർ ആവേണ്ടി വന്നു, ആ സമയത്താണ് എടുത്തത്. ഞാൻ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ ഒന്നും വെറുതെ നോക്കാറ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ എന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു ഇൻഫർമേഷനും അതിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല.
ഓക്കെ, എന്തുകൊണ്ട് പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നു, അത് ഡിലീറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം എന്താണ്?
എനിക്കിപ്പോ കുറച്ച് വലിയ സുഹൃത്ത് വലയം ഇല്ലെങ്കിലും കുറച്ച് പേരുണ്ട്. അപ്പോ അവരുടെ കാര്യങ്ങൾ അറിയാനും പിന്നെ ചില ആൾക്കാരൊക്കെ അതിലൂടെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് ചെറുതായിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള മെസ്സേജസ് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഇത് കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അറിഞ്ഞത് നമ്മൾ ഡിലീറ്റ് ചെയ്താലും ഇത് ഒരിക്കലും ഡിലീറ്റ് ആയി പോകുന്നില്ല എന്ന് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും 16 മാസങ്ങൾക്ക് ശേഷം പോലും ആ ഫോട്ടോ അവരുടെ സെർവറിൽ കീപ്പ് ചെയ്യുന്നതായിട്ടും ഞാൻ വായിച്ചു. അപ്പോ ഡിലീറ്റ് ചെയ്തുകൊണ്ടും പ്രത്യേകിച്ച് ഒരു കാര്യം ഇല്ല എന്ന് തോന്നണോണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്യാത്തത്.
ഫേസ്ബുക്ക് ഡാറ്റ ചോർച്ച വിവാദമായപ്പോൾ ഫേസ്ബുക്കിലുള്ള തന്റെ നിഷ്ക്രിയത്വം ഏറെ ആശ്വാസം നൽകിയെന്നും സിജി കൂട്ടിച്ചേർക്കുന്നു. എല്ലാ സ്വകാര്യതാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഫേസ്ബുക്ക് അതിനെ ഏറ്റവും വിശ്വസിച്ച ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയത്. സക്കർബർഗ് ഇതിന് മാപ്പ് പറഞ്ഞെങ്കിലും ഇതോടെ ഫേസ്ബുക്കിന്റെ വിശ്വാസ്യത ഏറെക്കുറെ ഇല്ലാതാവുകയും ചെയ്തു. സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയ സംഭവം വാർത്തകളിൽ നിറഞ്ഞതോടെ ഡിലീറ്റ് ഫേസ്ബുക്ക് എന്ന ഹാഷ്ടാഗ് പ്രചാരത്തിൽ വന്നിരുന്നു. ഹാഷ്ടാഗ് രൂപീകരിച്ച് 2 മണിക്കൂറിൽ ഏതാണ്ട് 10,000 തവണയാണ് ഇത് ട്വിറ്ററിൽ പ്രത്യക്ഷപ്പെട്ടത്. മാത്രമല്ല, ദ ഡിജിറ്റൽ എഡ്ജ് നടത്തിയ സർവേയിൽ ഫേസ്ബുക്കിന്റെ വിശ്വാസ്യത 25% ഇല്ലാതാവുകയും ചെയ്തതായി കണ്ടെത്തി.
sbs.com.au